SBS Radio.
നമസ്കാരം ഡോക്ടർ ജോസഫ് കെ മാത്യു, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ഡോക്ടർ, മനുഷ്യ ശരീരത്തിലെ ദശ കാർന്നു തിന്നുന്ന ഒരുതരം അസുഖം ഓസ്ട്രേലിയയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അസുഖം എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ?
കോമൺ മാൻസ് ടേമിൽ പറഞ്ഞാൽ ഇതിന് ഇതൊരു അൾസർ ഡിസീസ് ആണ്. അതിന്റെ പേര് ബുറൂളി അൾസർ എന്നാണ്. ബുറൂളി അൾസർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് വെസ്റ്റ് ആഫ്രിക്കയിലാണ്. 1950s അത് ഇങ്ങോട്ട് റിപ്പോർട്ടഡ് കേസസ് ഇവിടെ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. മെയിൻലി മോർണിംഗ്ടൺ പെനിൻസുലയും ബെലറീൻ പെനിൻസുലയിലുമാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ബേസിക് ഇറ്റ്സ് ഒരു ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മൈക്രോബിക് ബാക്ടീരിയം ട്യൂബർക്ലോസിസ്, നമ്മുടെ ട്യൂബർക്ലോസിസും ലെപ്രസി ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ ഒരു ഡിസ്റ്റന്റ് കസിൻ ആയിട്ട് വരും. ഇതിന്റെ പേര് മൈക്രോ ബാക്ടീരിയം അൾസറൻസ് എന്നാണ്. അത് ബേസിക്കലി നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അത് പാസ് ഓൺ ചെയ്യുന്നതെന്ന്. നമുക്ക് ചില തിയറീസ് ഉണ്ട് അതെങ്ങനെയാണ് പാസ് ഓൺ ചെയ്യുന്നത്. അത് ബോഡിയിൽ വന്നിട്ട് അത് ഓവർ ടൈം ഒരു ക്രോണിക് കണ്ടീഷനായിട്ട് നമ്മുടെ സ്കിന്നും ദശയും ആക്ച്വലി ചെറുതായിട്ട് ദ്രവിച്ചു പോയി ഒരു അൾസർ അവിടെ ഫോം ചെയ്യും. അത് ഓവർ ടൈമാണ്, മാസങ്ങൾ എടുക്കും അത് വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ അതിന് നോർമലായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുത്ത് തീർക്കുന്ന രീതിയിൽ അത് അത് ശമിക്കത്തില്ല. അത് ചിലപ്പം സർജറിയുടെ ആവശ്യവും ലോങ് ടേം സിറ്റുവേഷൻസിൽ വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ ചിലപ്പം നമുക്ക് ആംപ്യൂട്ടേഷൻ വരെ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്.
ഓക്കെ, പക്ഷേ ഇത് കൂടുതലും വിക്ടോറിയയിലാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് തോന്നുന്നു അല്ലേ?
അതെ, ഇത് വിക്ടോറിയയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 1950s ഇവിടെ വന്നത് വിക്ടോറിയയിലാണ്. ഇതിന്റെ ഒരു ഇപ്പം ഒരു ഒരു സർജ് നടക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇക്കൊല്ലം ആക്ച്വലി 275 കേസസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 140 ഉള്ളായിരുന്നു. മെയിൻലി ആ ഗ്രേറ്റ് ഓഷ്യൻ റോഡിന്റെ ആ സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പൊ പക്ഷേ ഈവൻ മോർണിംഗ്ടൺ പെനിൻസുലയിലും ചില സദേൺ സബർബ്സ് ആക്ച്വലി ബെന്റ്ലി, ചെൽപ്പനം, ഹാംപ്ടൺ അവിടെ നിന്നും റിപ്പോർട്ടഡ് കേസസ് ഉണ്ട്.
ഓക്കെ, അധിക നാളായില്ല ഈ അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞു 1959 ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ഇതിപ്പോൾ ഒരു 2-3 വർഷത്തോളമേ ആയുള്ളൂ തോന്നുന്നു ഇത് പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട്. തന്നെയല്ല, ഇപ്പോഴാണ് ഇത് ഇത്രയധികം വാർത്തകളിൽ നിറയുകയും കൂടുതൽ ആളുകളിലേക്ക് പകരുകയും ചെയ്യുന്നതായി കാണുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്താണ്?
ഇതൊരു തിയററ്റിക്കലായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പോസിബിളി ഗ്ലോബൽ വാർമിംഗ് കൊണ്ടായിരിക്കും അതിനെപ്പറ്റി. മെഡിക്കൽ ജേണൽ ഓഫ് ഓസ്ട്രേലിയയിൽ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജനറലായിട്ട് ഇച്ചിരി കൂടെ വാർമർ ടെമ്പറേച്ചേഴ്സ് ആണ് ഈ ഏരിയാസിൽ ഇപ്പൊ കാണുന്നത്. അപ്പം ചതുപ്പ് നിലങ്ങൾ കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട്, സ്വാമ്പി ഏരിയാസ് അല്ലെങ്കിൽ ചതുപ്പ് നിലം എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ മോസ്കിറ്റോസ് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഏരിയാസിൽ. അപ്പം ഈ ഒരു വെറ്റ് മഷി ഒരു ചതുപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ മനുഷ്യൻ നടക്കുമ്പോഴത്തേക്കും കൊതുകിന്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് ഈ ഏരിയയിൽ. അപ്പം ഇവർ സപ്പോസ് ചെയ്യുന്ന, ഇതിന് 100% ഷുവറിറ്റി ഇല്ല, ഇവർ സപ്പോസ് ചെയ്യുന്നത് ഇത് കൊണ്ട് ഈ കൊതുകിൽ കൂടെയാണ് ആദ്യം പടരുന്നത്. വേറൊരു കാരണം അവർ ഈയിടെയായിട്ട് നോട്ടീസ് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോസം പോപ്പുലേഷൻ ഉള്ളത് പോസത്തിന്റെ സ്റ്റൂൾസിൽ ഈ ബാക്ടീരിയ കാണുന്നുണ്ട്. സോ ഇപ്പം ഗോൾഡ് കോസ്റ്റ് ഏരിയയിൽ അധികമായിട്ടും കുറെ പോസത്തിന്റെ സ്റ്റൂൾസ് ഇത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്, പോസമാണ് ബേസിക് വെക്ടർ, അതിൽ നിന്ന് കൊതുക് കടിച്ച് കൊതുക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ തിയറി.
ഓക്കെ, ഡോക്ടർ ഇപ്പോൾ ഇവിടെ വിക്ടോറിയയിലാണ് കൂടുതൽ കേസസ് ഉള്ളത്. ഡോക്ടർ ഇപ്പോൾ വിക്ടോറിയയിലെ എമർജൻസി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അല്ലേ?
ആ, ഞാൻ എമർജൻസിയും ട്രോമയിലും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പേഴ്സണലായിട്ട് ഒരു കേസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കേസ് സർജിക്കലി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ,
പക്ഷേ കൂടുതൽ ഞാനിപ്പോ മെൽബണിലായതുകൊണ്ട് നമ്പർ ഓഫ് കേസസ് മെൽബൺ സിറ്റിയിൽ വളരെ കുറവാണ്. നേരെ മറിച്ച് ഇപ്പം ഇഫ് യു ജി പി പ്രാക്ടീസിൽ ഇഫ് യു ആർ വർക്കിംഗ് അവിടെ ജിലോങ് ഏരിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണാൻ എമർജൻസി ഫിസിഷ്യൻസിനോ ജി പിസിനോ ഇത് കാണാനുള്ള ചാൻസസ് മച്ച് ഹയർ ആണ്.
ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതായത് എങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ അല്ലെ ഫ്ലഷിലൊരു മുറിവായിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇത് പുറത്ത് കാണപ്പെടുന്നത്? ഈ അസുഖമാണ് അതെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? കാരണം കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ചിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ദേഹത്ത് ഇത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ?
അതെ, ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് റേസ് ചെയ്ത്, കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. എന്താ വെച്ചാൽ സാധാരണ നമ്മളുടെ ദേഹത്ത് ഒരു കൊതുകടി ഉണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ചുമപ്പും തടിപ്പും ഒക്കെ കാണും. ഈ ചുമപ്പും തടിപ്പും സാധാരണ ബാക്ടീരിയയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ആ തടിപ്പും ചുമപ്പും കുറച്ചും കൂടെ വളരെ ഓബ്വിയസ് ആയിട്ട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. ഇതിന്റെ കേസിൽ ഇത് മാസങ്ങളെടുക്കും. സോ പിള്ളേരോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറിയൊരു തടിപ്പോ ചുമപ്പോ കണ്ടാൽ അത് പോകാതിരിക്കുകയും അത് ഓവർ ടൈം അത് ഇച്ചിരി കൂടെ വലുതാകുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സീരിയസ് ചാൻസ് ഉണ്ട് അത് ബുറേലിയ അൾസറിന്റെ പ്രിക്കേഴ്സർ ആയിരിക്കും ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും. എസ്പെഷ്യലി ഈ സ്റ്റേജ് ഏരിയാസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി പിള്ളേര് കുറെ പേര് സ്കൂളിൽ നിന്ന് ക്യാമ്പിന് പോകുന്ന ഏരിയാസാണ് ഈ ഏരിയാസ്. ബെല്ലറീൻ പെനിൻസുലയും മോണിങ്ടൺ പെനിൻസുലയും സ്കൂൾസ് ക്യാമ്പിന് പോകുന്ന ഏരിയകൾ ലോൺ അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പൊ അവിടുത്തെ ഈ ബുഷ് വാക്കിങ്ങിനൊക്കെ പിള്ളേർ ഈ എക്സ്കേർഷനോ ഈ ക്യാമ്പിന് പോകുമ്പോഴത്തേക്കോ ചിലപ്പം ദേ വിൽ ബി എക്സ്പോസ് ടു ഒരു കൊതുകടി എക്സ്പോസ്ഡ് ആയിരിക്കും. അത് ആദ്യം ഒരു കൊതുകടി ഒരു ചെറിയ തടിപ്പ് കാണും. അത് പോകാതിരിക്കുകയാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യേണ്ടി വരും നമുക്ക് ബുറേലിയ അൾസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണോ എന്ന്. അത് ഓവർ ടൈം ചെറുതായിട്ട് അതിന്റെ സ്കിൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അത് എന്നിട്ട് ഹീൽ ചെയ്യാതിരിക്കുന്ന അതാണ് അതിന്റെ ഒരു ക്ലാസിക് സിംപ്റ്റം. സാധാരണ നമുക്ക് ഒരു ചെറിയൊരു അൾസർ ഉണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ആക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് ഹീൽ ചെയ്യും. ഈ കാര്യത്തിൽ അത് കരിയാതിരിക്കുമ്പോഴാണ് നമുക്ക് കൺസേൺ ഉള്ളത് ബുറേലിയ അൾസർ ആണ്. അതിന്റെ വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയി സാധാരണ ഇങ്ങനെ ഒരു അൾസറിൽ നമ്മൾ പോയി ഒരു സ്വാബ് എടുത്തിട്ട് അത് കൾച്ചർ ചെയ്യും. ഇൻ ദിസ് ഈ സിറ്റുവേഷനിൽ നമ്മൾ കൾച്ചർ ചെയ്താലും ഒന്നും അതിനകത്ത് വരത്തില്ല. അത് മാത്രമല്ല ടിഷ്യൂ ബയോപ്സി എടുത്താലേ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അൾസറിന് ആക്ച്വലി ഒരു പീസ് ദശയുടെ ഒരു പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ബുറേലിയ അൾസർ ആണ്.
ഓ ഓക്കെ. ഡോക്ടർ പറഞ്ഞു ഇത് മാസങ്ങളോളം കഴിഞ്ഞിട്ടേ നമുക്കിത് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നെങ്കിലും എത്ര സമയം എടുക്കുമായിരിക്കും ഇത് നമുക്ക് അറിയാൻ സാധിക്കും പുറത്തേക്ക് ഇതിന്റെ സിംപ്റ്റംസ് കറക്റ്റ് ആയിട്ട് വന്നു തുടങ്ങുന്നത് എത്ര
കാലതാമസം? സാധാരണ ഒരു തടിപ്പും അല്ലെങ്കിൽ ഒരു അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പെയിൻ കാണും. ഈ സിറ്റുവേഷനിൽ പെയിൻ ഇല്ല. അതൊരു ക്ലാസിക് ഫീച്ചർ ആയതുണ്ട്. സോ ഒരു നാലാഴ്ച ഒരു തടിപ്പും ചുമപ്പും അത് ചെറുതായിട്ട് സ്കിൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങൾക്ക് ഒട്ടും പെയിൻ ഇല്ല എങ്കിൽ ഇത് സസ്പെക്ട് ചെയ്യണം നമ്മൾ. എന്നിട്ട് സ്കിൻ ബ്രേക്കേജ് ഒരു 6 weeks സ്റ്റേജിലാണ് വരുന്നത്. അത് വലുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6 to 8 weeks നമുക്ക് ജനറലി ഒരു നല്ല ഐഡിയ കിട്ടും ഇത് ബുറേലിയ അൾസർ ആകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്.
ഓക്കെ. വാർത്തകളിലൊക്കെ കാണുമ്പോഴും ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം കാലിൽ വരുന്നതായിട്ടാണ് കാണാറ്. അപ്പോൾ ഇത് കാലിലാണോ കൂടുതലായിട്ടും വരുന്നത് അതോ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ഏറ്റവും കൂടുതൽ കാലിലാണ്. അതിന്റെ സിമ്പിൾ റീസൺ എന്ന് വെച്ചാൽ മിക്ക സമയത്തും കാലാണ് ഏറ്റവും എക്സ്പോസ്ഡ്. കാലാണ് നമ്മൾ വെള്ളത്തിലേക്ക് ചതുപ്പ് നിലങ്ങളിൽ ഇടുന്നത്. അതുകൊണ്ടാണ് കാലിൽ ഹയർ ചാൻസ് ഉള്ളത്. കയ്യിലും വരാം. കയ്യിലും കക്ഷത്തും വന്ന സ്ഥിതികളുണ്ട്. ഗ്രോയിനിലും വന്ന സ്ഥിതികളുണ്ട്. സോ ബേസിക്കലി കയ്യിലും കാലുകളിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാലിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്.
തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇത് ഡോക്ടർ പറഞ്ഞു ഇത് ഡോക്ടർ ഇതിന് സർജറി ചെയ്തിട്ടുണ്ടെന്നും ആംബിറ്റേഷൻ വരെ എത്താമെന്ന് നോക്കി എങ്കിലും ഇത് എത്രത്തോളം അപകടകാരിയാണ്, ഇത് ഇതുകൊണ്ട് എന്തൊക്കെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഉണ്ടാകാം, ആ കാര്യങ്ങളൊന്ന് പറയാമോ?
ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഹീൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അപ്പം ബേസിക്കലി ഡെയിലി ഡ്രസ്സിങ്സ് പിന്നെ സർജറി പോയി അത് ക്ലിയർ ചെയ്യണം, അൾസർ അത് വൃത്തിയാക്കണം. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് പല പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അത് ക്ലീൻ ചെയ്യേണ്ടി വരും, ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും. അപ്പം ഇതിന്റെ ക്രോണിക് ഡിസബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. കുറേ നേരത്തേക്ക് ഇത് നടക്കും. അതുകൊണ്ട് പിള്ളേരിൽ എസ്പെഷ്യലി സ്കൂൾ മിസ് ചെയ്യുക, എന്താ വെച്ചാൽ ഇതിന്റെ ഇറിറ്റേഷൻ ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ. എന്താ വെച്ചാൽ ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് ഡെയിലി ഇതിന്റെ ഡ്രസ്സിങ് ചെയ്യണം. ചില കേസുകളിൽ ഇതങ്ങ് വലുതായിക്കൊണ്ടിരിക്കുക, അപ്പം ഫൈനലി സർജറി ചെയ്യണം. മിക്ക കേസിലും ശരിക്കും ഹീൽ ചെയ്തില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്യുന്ന എന്താ വെച്ചാൽ ആ അൾസർ ഇച്ചിരി കൂടെ വൃത്തിയാക്കി വെടിപ്പാക്കിയിട്ട് എന്നിട്ട് ആ ഡെഡ് ടിഷ്യൂ മാറ്റാനാണ് അതിന്റെ എയിം. എന്നിട്ട് അത് അകത്തുനിന്ന് ഹീൽ ചെയ്യാൻ തുടങ്ങും. ആംപ്ലിറ്റേഷൻ വരുന്ന സ്റ്റേജസ് വളരെ റെയറാണ്. അത് പറ്റുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ ഇങ്ങനത്തെ അൾസർ ഒക്കെ വന്നാലാണ് അതിന്റെ ആംപ്ലിറ്റേഷൻ അത്യാവശ്യം.
ഓക്കെ. ഇതിപ്പോ കുട്ടികളിലാണോ കൂടുതലായി കണ്ടുവരുന്നത് അതോ ആർക്ക് മുതിർന്നവരിലും ഇതുണ്ടാവാൻ സാധ്യതയുണ്ടോ?
കുട്ടികളിലും ടീനേജേഴ്സിലും ആ 20 years ഓഫ് ഏജ് അപ് ടു 25 years ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്താ വെച്ചാൽ അവരെ ഏറ്റവും കൂടുതൽ പുറത്തൊക്കെ പോയി കളിക്കുകയും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പോഷർ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ കൊതുകിനോടും പോസം സ്റ്റൂൾസിൻ്റെ അടുത്തും. അതുകൊണ്ട് ആ ഗ്രൂപ്പിലാണ് ഹയർ, ഓൾഡർ പേഷ്യൻസിൽ വളരെ കുറവാണ്.
ഓക്കെ, ഇനിയിപ്പോൾ എത്രത്തോളം കണ്ടേജിയസ് ആണ്, അല്ലെങ്കിൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്?
സി, ഇപ്പം നമ്മൾ ആ അൾസർ തൊട്ട് വേറൊരാൾ തൊടുകയാണെങ്കിൽ ആ തൊടുന്ന ആളുടെ മേളിൽ കട്ട്സോ ബ്രൂസസോ ഉണ്ടെങ്കിൽ അതിൽ കൂടെ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കണ്ടേജിയസ് അല്ല, അങ്ങനെ ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺടാക്ടിൽ വരുന്നതല്ല. മെയിൻലി ഇതിൻ്റെ കണ്ടേജിയസ് ആകുന്നത് കൊതുക് വഴിയാണ്, കൊതുക് അടിച്ച് അതിൽ കൂടെയുള്ള കണ്ടേജിയനാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിൽ, ഈ ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇൻസെക്ട് റിപ്പല്ലൻ്റ് ഇടുക, മോസ്കിറ്റോ ബൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഓയിൻമെന്റ് തേക്കുക, എന്തെങ്കിലും കട്ട് ഉണ്ടെങ്കിൽ ഈ ചതുപ്പ് നേരങ്ങളിൽ പോവുകയാണെങ്കിൽ അത് നേരത്തെ ക്ലീൻ ചെയ്ത് കവർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ.
ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ?
ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഇവിടെ ഓസ്ട്രേലിയയിൽ ഇതുവരെയും ആന്റിബയോട്ടിക്സിനോട് അധികം റെസ്പോൺസ് ഇല്ല. ആഫ്രിക്കയിൽ ഇപ്പോൾ ഒരു ട്രയൽ നടക്കുന്നുണ്ട്. അവർ ജനറലി ഇപ്പോൾ സർജറി ആയിട്ട്, അവിടെയാണ് ഒബ്വിയസ്ലി ഹയസ്റ്റ് നമ്പേഴ്സ് വെസ്റ്റ് ആഫ്രിക്കയിൽ, അവിടെ ഇപ്പം സർജറി ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അവർ ഒരു സ്പെഷ്യൽ ആന്റിബയോട്ടിക് റെജിമൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ട്രയൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട്സ് ഇതുവരെ വന്നിട്ടില്ല. അത് സക്സസ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ പെർട്ടിക്കുലർ സ്റ്റഡി, ആ ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. യങ്ങർ പേഷ്യൻസിൽ ആന്റിബയോട്ടിക്സ് അതും ചിലപ്പം ഡ്രിപ്പിൽ കൂടെ കൊടുക്കേണ്ടി വരും. ഒരു അത് എസ്പെഷ്യലി ഏറ്റവും എഫക്റ്റീവ് ആകുന്നത് പിള്ളേരിലാണ്. ഓൾഡർ പേഷ്യൻസിൽ സർജറിയാണ് കൂടുതൽ ബെനിഫിഷ്യൽ. എന്താ വെച്ചാൽ അവരുടെ സർക്കുലേഷനൊക്കെ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് സർജറി, അവരുടെ അൾസർ എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സർജറി ചെയ്യേണ്ടി വരുമായിരിക്കും അവരുടെ.
വാർത്തകളിൽ ഇത് വളരെയധികം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അടുത്ത ഈ കഴിഞ്ഞ ദിവസം ഇത് വായിക്കുകയുണ്ടായി, ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഇത് പടരുന്നത് നിർത്താൻ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണത്?
അതെന്താന്ന് വെച്ചാൽ ഈ കാരണം എന്താ വെച്ചാൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ കുറേ നാളത്തേക്ക് എടുക്കും. അപ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ പറയുന്ന യു മിസ് ദ ബോട്ട്. സോ ദ പ്രോബ്ലം ഈസ് ഇപ്പം നമുക്കൊരു അൾസറോ ഒരു ഇൻഫെക്ഷനോ കാലിലെ ചുമപ്പോ ഒക്കെ കണ്ടാൽ, അല്ലെങ്കിൽ പസ് വരുന്നത് കണ്ടാലും, നമുക്ക് ഉടനെ സ്വാബ് ചെയ്താൽ അത് എന്തോ ഓർഗാനിസം എന്നറിയ ബാക്ടീരിയ എന്നറിയാൻ പറ്റുമോ, അതിന് ഉടനെ ടാർഗറ്റഡ് ആന്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കേസസിൽ നമ്മൾ സ്വാബ് എടുത്താൽ അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. അൺലെസ് ടിഷ്യു ബയോപ്സി ചെയ്താലേ ഇതിൻ്റെ പ്രോപ്പർ റിപ്പോർട്ടും കിട്ടത്തുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു 8 മാസം 2 മാസം കഴിയും. അതുകൊണ്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ വരുന്നുണ്ട്. അപ്പം ഇതുവരെയും ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് ഇത് പിക്കപ്പ് ചെയ്യാണ്. അതിനുവേണ്ടി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിലോങ് ഹോസ്പിറ്റലിലാണ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഇപ്പോൾ ഏർലി പിക്കപ്പിന് വേണ്ടി. ഏർലി പിക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓബ്വിയസ്ലി അത് സ്പ്രെഡ് ചെയ്യുന്നത് നിർത്താനും പറ്റും. അതാണ് മെയിൻ റീസൺ. സെക്കൻഡ് തിങ് ഈസ് ഇതിന്റെ ആ സ്ലോ ഓൺസെറ്റ്, അത് ഇറ്റ് ടേക്സ് സോ മച്ച് ടൈം അത് 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 ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് പേഷ്യന്റിന് തന്നെ അത് എന്തുവാണെന്ന് അറിയുമ്പോഴത്തേക്കും 3 മാസം കഴിയും. അതാണ് അനദർ പ്രോബ്ലം.
ഓക്കെ, എന്തായാലും മനുഷ്യ ശരീരത്തിലെ ദശ കാർന്നു തിന്നുന്ന വിർളി അൾസർ എന്ന അസുഖത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ജോസഫ് കെ മാത്യു.
താങ്ക് യു.
Tell us what you think. Like us on Facebook or follow us on Twitter.